Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Charam, adinandana bandhana sabhava undayana. Ajnanam bandhana sabhava undayana. Ajnanam kundu nesivayana. Pinnidu, sheshikindandana nitya vijnanam. മാത്രം അവിടെ ആ ജീവഭാവം നശിച്ചാലും അവശേഷിക്കുന്ന ആ ചാരം, അതിനാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. എന്ന് പറയുന്ന അതാണ്, അതാണ് പ്രാരബ്ധം കൊണ്ട് ഉപദേശവും മറ്റും നടക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ബോധോപദേശം, തത്വമസി എന്ന് പറയുന്ന ഉപദേശം ആ ജീവഭാവത്തിനാണ്. നിത്യവിജ്ഞാനത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ആ നിത്യവിജ്ഞാനത്തിൽ എങ്ങനെയത് വന്നു ആ ജീവഭാവം, അതിനൊന്നും ഇപ്പോൾ പലതവണ സമാധാനം പറഞ്ഞിട്ടുണ്ട്. ആരോപിതമായി വന്നു, കൽപ്പിതമായി വന്നു എന്ന് ഉദാഹരണം പറയുന്നു. ഏതുപോലെ ഒരു ജീവിത സർപ്പം പോലെ എന്ന് മറ്റും പറയുന്നതാണ്. അതിലാരോപിതമായി വന്നിരിക്കുന്നു, അതിലാരോപിതമായി ജീവഭാവം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും അത് മായ, അവിദ്യ അവിടേക്ക്, അതിലാരോപിതമായി വന്നു മായ. ആരോപിതമായ മായാശക്തിയിൽ, മൂലപ്രകൃതിയിൽ, അല്ലെങ്കിൽ അവിദ്യയിൽ ജീവഭാവം വന്നു. ആ വിദ്യയ്ക്ക്, ആരോപിതമായ വിദ്യ, പരിണാമങ്ങൾ സംഭവിച്ചു. അവിടെ അന്ധകരണമുണ്ടായി, അവിടെ കരണങ്ങളുണ്ടായി, അവിടെ എന്ത് പറഞ്ഞ എന്താണ് ആ ജ്ഞാനാഭാസം, അത് സംഭവിച്ചു. ജ്ഞാനാഭാസം സംഭവിച്ചപ്പോൾ അവിടെ ജീവഭാവം വന്നു. ആ ജീവഭാവം സുഖിയും ദുഃഖിയുമായി. അവിടെ തത്വോപദേശം വന്നു, ആ ജീവഭാവത്തെ നശിപ്പിച്ചു. നിത്യവിജ്ഞാനം മാത്രം ശേഷിക്കുന്നു. അതാണ് ബന്ധവും മോക്ഷവും. അങ്ങനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ പറയുന്നു എങ്ങനെ ആ ബോധോപദേശം എങ്ങനെ നിലനിൽക്കും. ആത്മാനമേവ അവേ നിത്യവുമാധീനിച്ച, ഈ ഉപദേശങ്ങളെ എങ്ങനെ നിലനിൽക്കും. ആത്മാവിനെ അവൻ അറിഞ്ഞു, സാക്ഷാത്കരിച്ചു, അവൻ ആത്മബോധത്തോടുകൂടിയവനാണ്. ഇതൊന്നും സംഭവിക്കത്തില്ല. നിത്യബോധാത്മകത്വ നിത്യവിജ്ഞാനരൂപിയാണ്, സ്വസ്വരൂപം നിത്യവിജ്ഞാനമാണ്. അവിടെ എന്തിന് ഒരു തത്വമസി, അതിൻ്റെ ആവശ്യമെന്താണ്? വീണ്ടും ചോദിക്കുന്നു. നഹി ആദിത്യോ അന്യേന പ്രകാശ്യതി. ആദിത്യൻ മറ്റെന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? ആദിത്യനെ പ്രകാശിപ്പിക്കാൻ മറ്റെന്തിൻ്റെയാണ് ആവശ്യം? അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രകാശം, ആത്മാവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? ആത്മാവിനെക്കുറിച്ച് എന്താ പറയുന്നത്? സ്വയം ജ്ഞാനസ്വരൂപമാണ്. ആത്മാവ് സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കെ ആത്മാവിൻ്റെ ജ്ഞാനം, അത് പറയുന്നത് എന്താണ്? ആദിത്യനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ജ്ഞാനം എന്ന് പറയുന്നത് പോലെയാണ്. മറ്റൊരു ജ്ഞാനം വേണ്ടി വന്നാൽ ആദിത്യൻ പ്രകാശമല്ലാത്തതായി തീരും. ആത്മാവിനെ ബോധിപ്പിക്കാൻ തത്വമസി എന്നൊരു ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആത്മാവ് ജ്ഞാനമല്ലെന്ന് പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. അതഹ തദർത്ഥ ബോധോപദേശം അനർത്ഥ ആത്മാവിനെ ബോധിപ്പിക്കുക. ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശം തത്വമസി അത് അനർത്ഥകമാണ്. ഇത് ചേ ശരിയല്ല. അതിന് സമാധാനം അടുത്ത സൂത്രരൂപത്തിൽ പറയണം. ലോക അധ്യാരോപ അപോഹ അർത്ഥത്വ. അവിടെ മുഖ്യമായി പറയുന്ന ഒരു കാര്യം അത് അംഗീകരിക്കുകയാണ്. ശരിയാണ്, ആദിത്യനെ പ്രകാശിപ്പിക്കാൻ വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല, അതിന് സംശയമൊന്നുമില്ല. കാരണം അവിടെ ആദിത്യനിന്റെ ഇരുളില്ല. പക്ഷേ ഇരുളുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഇരുട്ടിനെ മാറ്റാൻ പ്രകാശം ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഇരുളിനും വെളിച്ചത്തിനുമായ ഒരു തലമുണ്ട്, ഒരു നില. അവിടെ വെളിച്ചത്തിന്റെ ആവശ്യം, ഇരുൾ വരുന്നു, വെളിച്ചം മാറ്റുന്നു. ആദിത്യനിൽ ഒരിക്കലും ഇരുൾ വന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നിത്യവിജ്ഞാനത്തിന് തത്വമസിയുടെ ആവശ്യമില്ല, അത് സർവാധാരമായി സർവാതിശയമായി സദാസ്ഥിതി. അവിടെ ഗുരുവ് ശിഷ്യനുമില്ല, അതാണ് പറഞ്ഞത്. ഗുരു നൈവ ശിഷ്യ എന്ന് പറയുന്ന ആ സ്ഥാനത്തെ കുറിച്ചാണ്. അവിടെ ഉപദേശത്തിന്റെ ശാസ്ത്രമില്ല, അവിടെ ബന്ധമില്ല, മോക്ഷമില്ല, അത് സമ്മതിച്ചു. പക്ഷെ ലോകാധ്യാരോപം, പക്ഷെ ലോകർക്ക് അധ്യാരോപമുണ്ട്, ഉണ്ടല്ലോ. ഇത്രയും വലിയ തത്വത്തെ, പരമാർത്ഥത്തെ പറയുമ്പോഴും സ്വാനുഭവം എന്താണ്? അധ്യാരോപമാണ് സ്വന്തം അനുഭവം. ലോകർ എന്ന് പറഞ്ഞാൽ ജീവൻ, ജീവനിൽ അധ്യാരോപമുണ്ടല്ലോ എന്നാണ്. ജീവൻ സർവത്തെയും തന്നെ ആരോപിക്കുന്നുണ്ടല്ലോ. ആ അധ്യാരോപ അപോഹാർത്ഥത്വ, അതിന്റെ അപോഹനം, അതിന്റെ നിരാകരണം, അതിന്റെ നിഷേധം, അതിന്റെ ഇല്ലായ്മ ചെയ്യൽ, അതിനുവേണ്ടി തത്വമസിയുടെ ആവശ്യമുണ്ടെന്നു. അതിനെ രണ്ടിനെയും വ്യക്തമായി വ്യവച്ഛേദിച്ച് പറയുന്നു. ഒന്ന് നിത്യവിജ്ഞാനം, അല്ലെങ്കിൽ സ്വരൂപ വിജ്ഞാനം, മറ്റൊന്ന് ജീവഭാവം. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? നിത്യവിജ്ഞാനത്തിലാണോ? നിത്യവിജ്ഞാന സ്വരൂപിയാണോ? എന്നാൽ നിനക്ക് തത്വമസിയുടെ ആവശ്യമില്ല. പറഞ്ഞല്ലോ, അഗ്നി ഇന്ധനത്തെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അഗ്നിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ അഗ്നി അപ്രത്യക്ഷമാണ്. അഗ്നി വന്നു, അതിന്റെ ജോലി ചെയ്തു, അത് പോയി. അതുപോലെ നിന്നിൽ ജീവഭാവമുണ്ടോ? ആ ജീവഭാവം ഉണ്ടെങ്കിൽ അവിടെ അതിനെ, ആ ജീവഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഞാൻ അഗ്നിയുടെ ആവശ്യമുണ്ട്, അത് വിധി, അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. സർവാത്മനി ഹി നിത്യവിജ്ഞാനി ബുദ്ധ്യാദി അനിത്യധർമ്മ ലോകീ അധ്യാരോപിത. നിന്റെ വാസ്തവസ്വരൂപം സർവാത്മാവ് തരും. സർവാത്മാവ് നിത്യവിജ്ഞാനം തന്നെ. പക്ഷെ നീ സ്വയം നിത്യവിജ്ഞാനമായിരുന്നു, എന്തു ചെയ്യുന്നു? ബുദ്ധ്യാദി അനിത്യധർമാഹ ലോകേ അധ്യാരോപിത. അവിടെ ആ നിത്യവിജ്ഞാനത്തിൽ അനിത്യവിജ്ഞാനത്തെ ആരോപിക്കുന്നു. ആര്? ഈ ജീവഭാവം ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. ആരോപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, അത് വാസ്തവമല്ലാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മരുഭൂമിയിൽ അവിടെ ജലമില്ല എങ്കിലും ജലത്തെ ആരോപിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ എങ്ങനെയോ അത് സംഭവിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ടായേക്കാം, പലതും നമ്മൾ അറിഞ്ഞിരിക്കാം, നമ്മൾ അറിയാത്ത കാരണങ്ങളുണ്ടായിരിക്കാം. എന്തായാലും മരുഭൂമിയിൽ ജലത്തെ കാണും. ആ ജലം മരുഭൂമിയെ സ്പർശിക്കുന്നവൻ. അതുപോലെ ഇവിടെ സംഭവിക്കുന്നു. ഈ നിത്യവിജ്ഞാനത്തിൽ ആരോപിതമായ ജീവഭാവം വരും. ആ ജീവഭാവം അതിൽ സർവത്തെയും മറ്റു പലതിനെയും ആരോപിക്കുന്നു. ശരീരാദികളിൽ അഹംബുദ്ധി, മമത്വം, സുഖം, ദുഃഖം, ഇതെല്ലാം ആരോപിക്കുന്നു. ഇവിടെ ബാഹ്യമായി നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്ന രജ്ജു സർപ്പം, അല്ലെങ്കിൽ മരുമരീചിക, ശുദ്ധികാരചിതം, ഇതൊന്നും ശരിക്കുള്ള അധ്യാരോപമല്ല. അതൊന്നുമല്ല ശരിയായ അധ്യാരോപം. നമ്മൾ സംഭവിക്കുന്നതാണ് ശരിയായ അധ്യാരോപം. ഓരോ ജീവനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യവിജ്ഞാനത്തിൽ സംഭവിക്കുന്നത് മാത്രമേ അധ്യാരോപമാകുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം മരുമരിചിയെ കാണുന്നു. അവിടെ നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? ആ സത്യമായ മരുഭൂമിയിൽ അസത്യമായ ജലം എന്നതാണ്. ഇത് വാസ്തവത്തിൽ പൂർണ്ണമായൊരു അധ്യാരവുമല്ല. എന്തുകൊണ്ട്? കാരണം അവിടെ കാഴ്ചക്കാരും വേറെയാണ്, കാണുന്നവൻ വേറെ. അവന്റെ കാഴ്ചയിലാണ് സത്യമായ മരുഭൂമിയും കൽപ്പിതമായ ജലമുള്ളത്. ഇവിടെ മൂന്നുണ്ട്: ഒന്ന് കാണുന്നവൻ, മറ്റൊന്ന് സത്യമായ ഭൂമി, കൽപ്പിതമായ ജലം. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ പറയുന്നെന്താണ് നിത്യവിജ്ഞാനത്തിൽ നിലനിൽക്കുന്നു. ബാഹ്യമായി രജ്ജുവിൽ സർപ്പത്തെ കൊണ്ട് ഭ്രമിച്ച, പ്രസിദ്ധമായതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് കാണുന്നവൻ ഭ്രാന്തനായിത്തീരുന്നു. നമ്മൾ പറയുന്നു അവൻ ഭ്രാന്തനായി നിമിഷ നേരത്തേക്ക്. അവനുള്ളൊരു മിഥ്യാജ്ഞാനം ഉണ്ടായി, അവൻ ഭ്രാന്തനായിത്തീരുന്നു. ഒരു ഭൂമിയിൽ അല്പനേരത്തേക്ക് ജലമെന്നുള്ള ബോധമുണ്ടായാൽ ആ നിമിഷം, അതൊരു പക്ഷേ നിമിഷാർത്ഥമായിരിക്കും, എന്തായാലും ആ സമയം താൻ സ്വയം ഭ്രാന്തനായി. എന്താണ് അവിടുത്തെ ഭ്രാന്തി? അവന്റെ ആ വാസ്തവ ജലത്തെ അതിനപേക്ഷിച്ചാണ് പറയുന്നത് ഇത് ഭ്രാന്തിയാണ്. അതുകൊണ്ട് അവൻ മുമ്പ് തന്നെ ഒരു ഭ്രാന്തിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു എന്താണ്? ഇതൊരു ഭ്രാന്തിയാണ് എന്ന് പറയുന്നു. വാസ്തവ ജലം, അതിനെക്കുറിച്ചുള്ള അവന്റെ അനുഭവം ഭ്രാന്തമാണ്. പക്ഷേ അതിനെ അവൻ സത്യമായി ധരിക്കുന്നു. ഭ്രാന്തി അവൻ സത്യമായി ധരിക്കുന്നു, മറ്റൊരു ഭ്രാന്തി ആരോപിക്കുന്നു. അതാ സംഭവം. രജ്ജുവിനവൻ സത്യമായി കരുതുന്നു. വാസ്തവത്തിൽ അതൊരു ആരോപമാണ്. രജ്ജുവിനെ സത്യമായി കരുതുന്ന ആ ഭ്രാന്തിയിൽ നിന്നുകൊണ്ട് അവൻ മറ്റൊരു ഭ്രാന്തിക്ക് അടിമയായി പോവുകയാണ്. എന്താണ്? അതാ സർപ്പം. അങ്ങനെ ഒരു ഭ്രാന്തിക്ക്. ഇവിടെ പറയുന്ന എന്താണ്? ഈ നിത്യ വിജ്ഞാനത്തിലാണ് ഈ ആരോപങ്ങളെല്ലാം സംഭവിക്കുന്നതെന്ന്. ആ നിത്യവിജ്ഞാനത്തിലാണ് രജ്ജുവിനെ ആരോപിച്ചിരിക്കുന്നത്, സർപ്പത്തെ ആരോപിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, രജ്ജുവിനെയും സർപ്പത്തെയും കാണുന്ന ഈ ജീവഭാവത്തെയും ആ നിത്യവിജ്ഞാനത്തിലാണ് ആരോപിച്ചിരിക്കുന്നത്. ഇത് മൂന്നിനെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വിജ്ഞാനത്തിലും സംഭവിക്കുന്നു. ഇവിടെ ഈ ജീവഭാവത്തിൽ ആ മരുഭൂമിയിലെ ജലത്തെ കണ്ടുകഴിഞ്ഞപ്പോൾ താൻ ഒരു നിമിഷത്തേക്കാണെങ്കിലും ഭ്രാന്തനായി. അങ്ങനെയാണെങ്കിൽ ഈ ജീവഭാവം ഈ മരുഭൂമി അതിലെ ജലം ഇതെല്ലാം ആരോപിച്ചിരിക്കുന്ന ആ നിത്യവിജ്ഞാനം അതും ഭ്രാന്തമാകുന്നില്ലേ? അപ്പോൾ അതും ഭ്രാന്തമാണ്. പക്ഷെ അവിടെ ഭ്രാന്തി സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത്? ഇവിടുത്തെ ഈ ഭ്രാന്തി താൻ സത്യമായി ധരിക്കുന്നു, അവിടുത്തെ ഭ്രാന്തി അസത്യമാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. തുരിയുള്ള ഭ്രാന്തി, അത് സത്യബോധം വരുന്നില്ല. ജീവന്റെ ഭ്രാന്തിയിൽ സത്യബോധം വരും. തുരിയന്റെ സത്യബോധത്തെ അവൻ തന്റെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ട്? ഇവിടെ ഈ ജീവഭാവത്തിലാണ് ഭ്രാന്തി. ഇതെല്ലാം നിലനിൽക്കുന്ന ഇവിടെ ആ നിത്യവിജ്ഞാനത്തിൽ. അത് ഇതിനെല്ലാം നിലനിർത്തുമ്പോഴും ഭ്രാന്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അസത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. വാസ്തവത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഭ്രാന്തമാകുന്നു. അത് ഭ്രാന്തമാകുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ ഭ്രാന്തിയിൽ സത്യത്വത്തെ ആരോപിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്നിട്ട് അവൻ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ അവൻ ഭ്രാന്തനാകുന്നു. നിത്യവിജ്ഞാനത്തിൽ അത് സംഭവിക്കുന്നില്ല. മുക്തനിലും അത് സംഭവിക്കുന്നില്ല. അവിടെ ഭ്രാന്തിയുടെ യാഥാർത്ഥ്യം അറിയുന്നത് എന്താണോ, ആ ഭ്രാന്തി വാസ്തവമല്ല എന്നറിയുന്നല്ല എന്നറിയുന്നു. പിന്നെന്താണ് ഭ്രാന്തി എന്ന് പറയുന്നത്? ഇനി മാത്രം ഏതുപോലെ ഒരു ജീവിയുടെ ജലത്തിന്റെ സത്യം അറിഞ്ഞതിന് ശേഷം ആ ജലത്തെ കാണുന്നു, അതെന്താ, അത് ഭ്രാന്തിയാണ്. അത് ഭ്രാന്തിയാണ്, പക്ഷേ സത്യബോധമില്ലാത്ത ഭ്രാന്തി, കേവലം പ്രതീതി മാത്രം. അപ്പൊ നിത്യവിജ്ഞാനത്തിൽ ഈ വിജ്ഞാനത്തിൽ ഈ ഭ്രാന്തി എന്ന് പറയുന്നത് കേവലം പ്രതീതി മാത്രമാണ്. അതാണ് തത്വജ്ഞാനിയുടെ തന്നെ ഈ ജീവന് തത്വജ്ഞാനം കൊണ്ട് പ്രാപിക്കുന്ന നില അതാണ്, കേവലം പ്രതീതി മാത്രം. ആ സമയം ആ ജീവഭാവത്തിലാണെങ്കിലോ സത്യമായ ഭ്രാന്തി, അവൻ യഥാർത്ഥത്തിൽ ഭ്രാന്തനായിത്തീരുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഈ ഭ്രാന്തിക്ക്, സത്യമായ ഭ്രാന്തിക്ക് ആധാരമായ ജീവഭാവത്തിലാണ് ഭ്രാന്തി സംഭവിക്കുന്നത്, നിത്യവിജ്ഞാനത്തിലല്ല. ജീവഭാവത്തിൽ ഭ്രാന്തി സംഭവിക്കുന്നു. അപ്പോൾ ജീവഭാവത്തിലെ ഭ്രാന്തിയാണ് ബന്ധനത്തിന് കാരണമായിരിക്കുന്നത്. രണ്ടും തമ്മിലെ വ്യത്യാസം എന്താ വരുന്നത്? ജീവഭാവത്തിലെ ഭ്രാന്തിയിൽ അത് പ്രതീതിയോടൊപ്പം സത്യത്വബോധവും വരുന്നു. നിത്യവിജ്ഞാനത്തിലെ ഭ്രാന്തിയിൽ സത്യബോധമില്ല, കേവലം പ്രതീതി മാത്രം. അവിടെ ഇത് നിലനിൽക്കുന്നു എന്ന് മാത്രം. ജലത്തിലെ സത്വം ബോധിച്ചതിന് ശേഷം നിലനിൽക്കുന്നത് പോലെ അവിടെ എന്താണ്? രണ്ടേ ഉള്ളൂ. മരുഭൂമിയിൽ ജലം പ്രതീതമാകുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെന്താണ്? മരുഭൂമി, മറ്റൊന്ന് ജലം. മൂന്നാമത് കാഴ്ചക്കാരനാണ് മാറി നിൽക്കുന്നത്. ഇവിടെ നിത്യവിജ്ഞാനത്തിലെ പ്രതീതി എന്ന് പറയുമ്പോൾ അവിടെ ഈ മൂന്നാമനില്ല, കേവലം മരുഭൂമിയും ജലവും. മരുഭൂമിയിൽ ജലം കാണണമെങ്കിൽ മൂന്നാമനൊരുവം വേണം. എന്താണ് ആ ജീവൻ? ജീവഭാവം വേണം. മരുഭൂമിയും ജലവും മാത്രം പോരാ, മാറി നിന്ന് കാണാൻ ഒരാൾ വേണം, എന്നാലേ അവിടെ ആ പ്രതീതി ഉണ്ടാവും. നിത്യവിജ്ഞാനത്തിലാണെങ്കിലോ, നിത്യവിജ്ഞാനത്തിൽ കേവലം പ്രതീതി മാത്രം. അവിടെ അതിനെ സത്യമെന്ന് ബോധിക്കുന്ന ജീവഭാവം അവിടെ. ഈ ജീവഭാവം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ പ്രതീതി സത്യമെന്ന് ബോധിക്കുന്ന അവസ്ഥയാണ് ആ ജീവഭാവം. ആ ജീവഭാവം അവിടെ പിന്നെന്താണ്? കേവലം പ്രതീതി മാത്രം. മരുഭൂമിയും മരുപ്പച്ചയും പോലെ അവർ മാത്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവഭാവത്തിലാണ്. ആ ജീവഭാവം എങ്ങനെ വന്നു? ആരോപിതമായി വന്നു. ആരോപിതമായത് വരുമ്പോൾ അവിടെ ആ ജീവഭാവത്തിൽ, ജീവഭാവത്തിന് രണ്ടിനും മധ്യത്തിൽ നിൽക്കുകയാണ്. ഒന്ന് നിത്യവിജ്ഞാനം, മറ്റൊന്ന് ആരോപിതമായ പ്രതീതി. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഇടയിൽ നിൽക്കുന്ന ജീവഭാവം. ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുകയാണ്. ഈ ജീവഭാവത്തിന് രണ്ടുമായും ബന്ധമുണ്ട്. പറഞ്ഞല്ലോ, ഇത് വിജ്ഞാനാഭാസം. വിജ്ഞാനാഭാസത്തിന് വേണ്ടി അത് ഈ നിത്യവിജ്ഞാനത്തെ ആശ്രയിക്കുന്നുണ്ട്. അസിമ ഇതിന്റെ ഈ ഭ്രാന്തി, എന്താണ് ഇതെല്ലാം സത്യമാണെന്നുള്ള ഭ്രാന്തിക്ക് വേണ്ടി ഈ ദൃശ്യത്തെയും ആരോപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മായയെ, അല്ലെങ്കിൽ അവിദ്യയെ അത് ആരോപിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനും മധ്യത്തിന് നിൽക്കുകയാണ് ഈ ജീവഭാവം. ഈ ജീവഭാവം ആ ജീവഭാവം നശിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഈ ഉപദേശം. ആ ജീവഭാവത്തെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ലൗകികൻ എന്ന് പറയുന്നത്? ആ ലൗകികനെ സംബന്ധിച്ചാണ് ഈ അധ്യാരോപം, അധ്യാരോപത്തിലുള്ള സത്യത്വ ബുദ്ധി എന്നാണ് ഇവിടെ പറയുന്നത്. ലോകൈഹി അധ്യാരോപിത ആത്മാ അവിവേകത ലോകാധ്യാരോപ അബോഹാർത്ഥത്വ സർവാത്മനി ഹി നിത്യവിജ്ഞാനി ബുദ്ധ്യാദി അനിത്യധർമ്മ ലോകൈഹി അധ്യാരോപിത. അപ്പൊ ഇവിടെ അധ്യാരോപം രണ്ടു തരത്തിലാണ് സംഭവിക്കുന്നത്, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒന്ന്, നിത്യവിജ്ഞാനത്തിൽ. നിത്യവിജ്ഞാനത്തിൽ അധ്യാരോപം എങ്ങനെ സംഭവിക്കുന്നു? അത് ആ അവിടെ ആരോപിതമായി മൂലപ്രകൃതി നിലനിൽക്കുന്നു, കേവലം പ്രതീതി മാത്രമാണ്. ആ മൂലപ്രകൃതിയിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നു. പരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ തന്മാത്രകൾ, അതിൽ നിന്ന് അന്ധകരണം, ഇന്ദ്രിയങ്ങൾ, പരിണാമം സംഭവിക്കുന്നു. സ്ഥൂല ശരീരം ഇതെല്ലാം വരും, പ്രപഞ്ചം എല്ലാം വരും. അതിലാ സൂക്ഷ്മമായ തന്മാത്രകൾ, അന്ധകരണം, ഇന്ദ്രിയങ്ങൾ, ഇതിൽ ആ സൂക്ഷ്മഭാവത്തിൽ ഈ വിജ്ഞാനാഭാസം സംഭവിക്കുന്നു. നിത്യവിജ്ഞാനത്തിൽ വരുന്ന അധ്യാരോപം, മായയുടെ അധ്യാരോപം, മായയുടെ പരിണാമത്തിൽ സൂക്ഷ്മഭാവങ്ങളാണ്. ആ സൂക്ഷ്മഭാവത്തിൽ, അതിസൂക്ഷ്മമായ ഭാവത്തിൽ ജീവഭാവം വരുന്നു. ആ മായാപരിണാമമാണ് അഹം, അഹന്ത, ചിത്തം, മനസ്സ്, ബുദ്ധി എന്നെല്ലാം ഉള്ള അവസ്ഥകൾ വരുന്നത് ആ മായാപരിണാമത്തിലാണ്, പ്രകൃതിയുടെ പരിണാമത്തിലാണ്. അവിടെ നിത്യവിജ്ഞാനാഭാസം വരുന്നു, അല്ലെങ്കിൽ ചിത്താദാത്മ്യം വരുന്നു. അതിനാണ് ചിജട ഗ്രന്ഥി എന്ന് പറയുന്നത്. അവിടെ രണ്ടും കൂടുതലും അവിടെ പുതുതായി ഒന്ന് സൃഷ്ടിക്കുന്നു. അതാണ് ജീവഭാവം. അപ്പോൾ ആ ജീവഭാവം, അതിൽ നിത്യവിജ്ഞാനമുണ്ട്, എങ്ങനെ ആഭാസരൂപത്തിൽ. ഈ മായയുമുണ്ട്, അതിലെങ്ങനെ പരിണാമരൂപത്തിൽ. അതിവിടെ വ്യക്തമാക്കുകയാണ്. അതിനാണ് ലോകർ എന്ന് പറയുന്നത്. അതാണ് ജീവൻ. അവിടെ അനുഭവപ്പെടുന്ന അഹം, മനസ്സ്, ഇതെല്ലാം ഇത് സർവ്വതും ആ മായയുടെ പരിണാമമാണ്. അതിൽ കേവലം ചിത് പ്രതിബിംബമെന്നോ ചിച്ഛായെന്നോ പറയുന്ന ഒന്നുണ്ട്, ഒരു ചൈതന്യ സാന്നിധ്യം അതിനുണ്ട്. അതുകൊണ്ട് അതിന് ജീവഭാവമൊന്നും, അത് വ്യക്തമാകും. ഇവിടെയാണ് സുഷുപ്തിയും ജാഗ്രതയും പരിശോധിച്ചാൽ മതി. നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ സുഷുപ്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? തുരിയൻ, നമുക്കൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ പറയുന്ന അവിടെ അവിദ്യ ഉണ്ട്, അജ്ഞാനമുണ്ടെന്ന്. അതിനെ നമുക്ക് മനസ്സിലാക്കാം. ഏതുപോലെ ആ നിത്യവിജ്ഞാനത്തിന് മായയുടെ അല്ലെങ്കിൽ അവിദ്യയുടെ ആരോപണം പോലെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ജനനമില്ല, മരണമില്ല, ബന്ധമില്ല, മോക്ഷമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ആ നിത്യവിജ്ഞാനത്തിൽ എങ്ങനെ ഈ മായയുടെ ആരോപണം നില, അത് ഒരു ദൃഷ്ടാന്തമായി, ഒരു ഉപമയായിട്ട് നമുക്ക് സൃഷ്ടിയെടുക്കാം. അവിടെ നിന്ന് ജാഗ്രതയിലേക്ക് സംഭവിക്കുമ്പോൾ അതാണ് പരിണാമം, മായയുടെ പരിണാമം. അതും എങ്ങനെയുള്ള പരിണാമം? സൂക്ഷ്മമായ പരിണാമം, മായയുടെ ഏറ്റവും സൂക്ഷ്മമായ പരിണാമം. അതാണ് അഹം. അതാ പ്രകൃതിയുടെ പരിണാമമാണ് അഹന്ത എന്ന് പറയുന്നത്. അതിസൂക്ഷ്മമായ പരിണാമം, തന്മാത്രകളുടെ തരത്തിലുള്ള അഹം എന്ന് പറയുന്ന പരിണാമത്തിൽ എന്തുവരുന്നു? ആ തുര്യന്റെ വിജ്ഞാനാഭാസം സംഭവിക്കുന്നു. അതാണ് ജാഗ്രതത്തിന്റെ തുടക്കം. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ആരോപം അത് ദോഷമൊന്നും ചെയ്തില്ല. ആരോപത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ വയ്യ. സുഷുപ്തി അത് അനിർവചനീയമാണ്.